ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ തിരുവചനവുമായി, പ്രത്യേകിച്ച് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന സാവകാശനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. നമ്മളെല്ലാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാണ്. ആ പിതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിൽ കൂടിയിരിക്കുന്നത്. ഈ ഒരു മർമ്മം നാം ഹൃദയം കൊണ്ട് കാണണം. ശരീരം കൊണ്ടാണ്, ജഡം കൊണ്ടാണ് നാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഈ പ്ലാനറ്റിന്റെ പല ഭാഗങ്ങളിൽ നമ്മളായിരിക്കും. ദൈവമൊരുക്കിയ മാധ്യമത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങൾ, എപ്പോഴും ഓർക്കണം, ഇങ്ങനൊരു സാഹചര്യം എപ്പോഴും ഉണ്ടാവുകയില്ല. നിങ്ങൾ ദൈവവുമായി ഉള്ള ആ കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങളിലൂടെ, ദൈവം തരുന്ന ചിന്തകളിലൂടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പരിപൂർണ വാസമായി തീരും. ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ശരീരത്തിന്റെ പുറത്തുള്ളതാണ്, അതില്ലാതെയായി തീർന്നാലും നമുക്ക് ഇന്റർനെറ്റ് ആണ് ഇല്ലാതെയാവുന്നുള്ളൂ, ഹെവൻലി നെറ്റ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു തലത്തിലേക്ക് നമ്മൾ തീരണം. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് ബൈബിളിൽ ഹെവൻലി നെറ്റ് എന്നുള്ളത്? വേറെ സഹോദര സഹോദരി സിസ്റ്ററെ, ഹെവൻലി നെറ്റ് എന്ന് നമ്മളുടെ ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വേർഡ് ബൈബിളിൽ ഇല്ല. പകരം ഇങ്ങനെയാണുള്ളത്, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഇതാണ് ഹെവൻലി നെറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ കാണാനും, അവിടെ ഗൂഗിളും ബിങ്ങും യാഹുവും അല്ല, അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവിടെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലെ ഞാൻ ഗൂഗിളിൽ കണ്ടല്ലോ. ആഹാ, കഹനവൻ പറയുന്നു, ഞങ്ങൾ അവിടെ കണ്ടതും കേട്ടതും നിങ്ങളോട് അറിയിക്കും. That's a heavenly net. Hallelujah. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ആ നെറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തതാണ് യേശു രക്ഷദയാവായി സ്വീകരിച്ചപ്പോ. Hallelujah. ഇതാ തുടർന്ന് അതിൽ നമ്മൾ വർദ്ധിച്ചു വരണം, അതില് നമ്മൾ വളരണം. Hallelujah. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകം ബൈബിള് നമ്മളെ അതിന് സഹായിക്കും. ഇതിലെ വചനങ്ങൾ, എഴുതപ്പെട്ട വചനങ്ങൾ നമ്മളെ അതിന് സഹായിക്കും. എന്തിനു സഹായിക്കും? കാണാനും കേൾക്കാനും തക്കവണ്ണം അതിനെ നമുക്ക് സഹായിക്കാം. ഹല്ലേലൂയ. ഇതിനെഴുതി നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, മറ്റേ അവിടെയല്ല. വചനം ലൈവാണ്, കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ തിരിയണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പൊ ഇത് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തില് ഒരു പ്രത്യേക ദൈവവചനവുമാണ് കർത്താവ് തന്നിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ലോകത്ത് ഈ സന്ദേശം ഭൗതിക രീതിയിൽ കേട്ടിട്ടുണ്ടാകാം, പക്ഷെ ആത്മീയ രീതിയിൽ ഞാൻ ഇവിടുത്തെ കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മുടെ ക്രിസ്റ്റ് ചർച്ചിൽ കൊടുത്തിരുന്ന, ക്രിസ്റ്റ് ചർച്ച് അല്ല, ഇപ്പൊ ക്രിസ്റ്റ് ചർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ യൂത്ത് ചർച്ച് എന്നേ പറയാൻ പറ്റും. പണ്ട് കിഡ്സ് ആയിരുന്നു, ഇപ്പൊ വളർന്നല്ല യൂത്ത് ആയി. ഓക്കെ. അപ്പൊ യൂത്ത് ചർച്ചിന് കൊടുത്ത ഒരു സന്ദേശമാണ് അത്. നിങ്ങൾക്ക് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിപ്പിച്ചു തരുന്നിട്ടില്ല. ആ ഒരു സന്ദേശത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മളുടെ ഡെയിലി ബ്രെഡിലും കയറി വരും, കയറി വരും. വന്നിട്ടില്ല അതിന്റെ പൂർണ്ണതയിൽ, അത് വരും, വന്നുകൊണ്ടേയിരിക്കുക. അപ്പോ ഈ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഫോട്ടോസിന്തസിസ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്? എന്താണ് ഫോട്ടോസിന്തസിസ്? ഓ ലോർഡ്, ഐ ലവ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്കത്. ഈ ഫോട്ടോസിന്തസിസ് എന്നുള്ളത് വേർഡ് കേട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. അത് ഫോട്ടോസിന്തസിസ് എന്നുള്ളത് രണ്ട് വേർഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്, ഫോട്ടോ ആൻഡ് സിന്തസിസ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ വേർഡുകൾ വന്നിരിക്കുന്നത്. അതിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം, സിന്തസിസ് എന്ന് പറഞ്ഞാൽ പുട്ടുകത്, രണ്ടും കൂടെ ഒരുമിപ്പിക്കുക, അതായത് ഒരുമിച്ച പുട്ടുക. അപ്പൊ പ്രകാശത്തിന്റെ സഹായത്തോടെ ഒരുമിപ്പിക്കുക, ഇതാണ് അതിന്റെ അർത്ഥം. പ്രകാശത്തിന്റെ സഹായത്തോടെ ഒരുമിപ്പിക്കുക, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇറച്ചിയൊക്കെ വാങ്ങിക്കും, ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലയിടത്ത് കേൾക്കാൻ ഭയങ്കര നെയ്യുള്ള ഇറച്ചി. അപ്പോ വീട്ടിലെ കർണന്മാര് പറയാറുള്ള ഒരു കാര്യം, അന്ന ഒരു കാര്യം ചെയ്യും, ഒരു രണ്ട് കായും കൂടെ അല്ലെങ്കിൽ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ഇട, ആ നെയ്യൊക്കെ അതിനെ പിടിച്ചു. അപ്പോ ഇറച്ചിയും ഉരുളക്കിഴങ്ങും അല്ലെങ്കിൽ ഇറച്ചിയും കായ ശ്രദ്ധിച്ച് അത് എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് പാത്രം നന്നായിട്ട് കഴുകി പാത്രത്തിലാക്കി വേണ്ട ആ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഗ്യാസ് അല്ലെന്നുണ്ടെങ്കിൽ അടുപ്പ് ചൂട് ചൂട് ആ ചൂടിന്റെ സഹായത്തോടെ ഇതിനെ ഒരുമിപ്പിക്കും. എന്നിട്ട് മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ അതിനെ കുക്ക് ചെയ്ത് വെളിയിലേക്ക് എടുക്കും. ഹല്ലേലൂയ, മനസ്സിലായല്ലോ. അപ്പോ ഫോട്ടോസിന്തസിസ് എന്നുള്ള കാര്യം വളരെ സിമ്പിളാണ്, പ്രകാശത്തിന്റെ സഹായത്തോടുകൂടെ ഒരുമിപ്പിക്കുക, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പദ്ധതി നടക്കുന്നത് ചെടികളുടെ, വൃക്ഷങ്ങളുടെ ജീവിതത്തിലാണ്, വൃക്ഷത്തിന്റെ ലൈഫിലാണ്, ചെടികളുടെ ലൈഫിലാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പദ്ധതി നടക്കുന്നത്. അതിലൂടെ എന്താണ് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ്, ഭക്ഷണം ഒരുക്കുകയാണ്. അടുക്കളയില് നമ്മൾ ഭക്ഷണം ഒരുക്കുന്നില്ല, ഇതേപോലെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെടികൾ ഭക്ഷണം ഒരുക്കുകയാണ്. ഇനി ഇത് തന്നെയാണ് കർത്താവ് യേശു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു ഒരുക്കിയ ഭക്ഷണം. ഫോട്ടോസിന്തസിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോട്ടോസിന്തസിസ് വൃക്ഷം ഒരുക്കുന്ന ഭക്ഷണം ഒരുക്കുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്നാൽ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്, ആത്മീകമായ ഫോട്ടോസിന്തസിസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു ഒരുക്കിയ ഭക്ഷണം. ക്രിസ്തു എവിടെയാണ് ഭക്ഷണം ഒരുക്കിയത്? ക്രിസ്തു ഭക്ഷണം ഒരുക്കിയത് കാൽവരിയിലാണ്. പ്രധാനമായി ക്രിസ്തു ഭക്ഷണം ഒരുക്കിയത് കാൽവരി ക്രൂശിലാണ് ക്രിസ്തു ഭക്ഷണം ഒരുക്കിയത്. ആ ക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയ ഭക്ഷണം, ആ ഭക്ഷണമാണ് സാൽവേഷൻ. ക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയ ഭക്ഷണമാണ് പുതിയ സൃഷ്ടി. ഭക്ഷണം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കഴിച്ചാൽ മാത്രം, ഒരുക്കിയിട്ടുണ്ട്. വൃക്ഷത്തിന്റെ ജീവിതത്തിൽ വൃക്ഷം വളർന്നു കയറുന്നത് മൂന്ന് പ്രോസസ്സുകളിലൂടെയാണ്. അതിന്റെ ഒന്ന് മാത്രമേ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. ആ മൂന്ന് പ്രോസസ്സുകളാണ്, ആദ്യത്തേത് ട്രാൻസ്പിറേഷൻ, രണ്ടാമത്തേത് ഫോട്ടോസിന്തസിസ്, മൂന്നാമത്തേത് റെസ്പിറേഷൻ. അപ്പോ ഡെയിലി ബ്രെഡ് ദിവസവും വന്നിട്ടും അത് കേൾക്കുക, അതിന് വില കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ട്രാൻസ്പിറേഷൻ ഓൾറെഡി ഡെയിലി ബ്രെഡിൽ പോയിട്ടുണ്ട്, അവർക്കത് മനസ്സിലാവും. ചിലർക്ക് ഡെയിലി ബ്രെഡ് എന്ന് വന്നാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല, അവർക്ക് മാമോനാണ് വലിയ, കാരണം ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. അപ്പോ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എടുത്ത് കഴിക്കണോ വേണ്ടേന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനം. നമ്മൾ ഇന്ന് എന്ത് വിതയ്ക്കുന്നു അത് നാളെ കൊയ്യും. കാരണം ഈ ശ്വാസം അതിവേഗം തീരും. ഇതെല്ലാം പറഞ്ഞിട്ടും ഇതിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തതുകൊണ്ട്. വിശ്വസിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലുമാണല്ലോ വരുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിന്റെ വചനങ്ങൾ കേൾക്കുന്നതാണ്. അവനവന് ഹൃദയത്തിന് അഭികാമ്യം എന്ന് തോന്നുന്ന ചിന്തകൾ എല്ലാം ലോകത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. പകരം അതല്ല, ഈ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അതാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു കാൽവറി ക്രൂശിൽ മാനവകുലത്തിനു വേണ്ടി ഭക്ഷണം ഒരുക്കുകയാണ്. ആ ഒരുക്കിയ ഭക്ഷണമാണ് നമ്മളെ സാൽവേഷനിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരുക്കിയ ഭക്ഷണമാണ് നമ്മളെ പുതിയ സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളത് ചുമ്മാ എടുത്ത് കഴിച്ചു ലാഹവത്തോടെ അല്ലേ? പക്ഷേ ദൈവം തന്റെ പുത്രനെ യാഗമാക്കി അതിന് വില കൊടുത്തു. പുത്രനെ യാഗമാക്കി വില കൊടുത്തു. ഈ വിലയൊന്നും ചിന്തിക്കാതെ പലപ്പോഴും ലാഘവത്തോടുകൂടിയുള്ള സുവിശേഷികർ നിന്റെ പ്രശ്നം മാറും, നിന്റെ വിഷയം മാറും. അത് മാത്രം കേന്ദ്രീകരിച്ച് ദൈവരായത്തെ കുറിച്ച് പറയാതെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയാതെ ഇതിലേക്ക് കടന്നു വന്ന് പിന്നെ വിശ്വാസത്തെ കുറിച്ചുള്ള കുറെ പ്രസംഗങ്ങളും പ്രസംഗിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയാതെ മനുഷ്യനെ ഉടുക്കിക്കളയുന്ന ഒരു തലം. വിശ്വാസം നല്ലതാണ്, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കും. നിങ്ങൾക്ക് മലകളെ മാറ്റുന്ന വിശ്വാസം ഉണ്ടായാലും, മലകളെ മാറ്റുന്ന വിശ്വാസം ഉണ്ടായാലും വിശ്വാസം മലകളെ മാറ്റും. നിങ്ങൾക്ക് അഗാപ്പേ ഇല്ല എങ്കിൽ, അഗാപ്പേ സാധാരണ സ്നേഹമല്ല ഇത്, അഗാപ്പേ ദൈവ സ്നേഹം അകത്തില്ല എങ്കിൽ നിങ്ങളൊന്നുമല്ല, യു ആർ എ നത്തിങ്. ഹല്ലേലൂയ. വിശ്വാസം ആവശ്യമാണ്, പക്ഷെ ആ വിശ്വാസം നമ്മളെ ദൈവ സ്നേഹത്തിലേക്ക് വഴി നടത്തണം. ആ ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് നടത്തുക. അപ്പൊ വിശ്വാസം നമ്മളെ ദൈവ സ്നേഹത്തിലേക്ക് വഴി നടത്തും. മാത്രമല്ല ആ ദൈവ സ്നേഹം ഇതാ അതിലടിസ്ഥാനമിട്ട് നമ്മുടെ വിശ്വാസം പൊങ്ങുവാനായിട്ട് ആരംഭിക്കും. പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഇതുകൊണ്ടായിരിക്കണം. ഇതാ യേശു ക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയ ആ ഭക്ഷണമാണ് നമ്മൾ റോമലേഖനം 10:9-10 വാക്യങ്ങളിൽ നമ്മൾ എടുത്ത് കഴിക്കുന്നത്. എന്താണ് ആ വാക്യം? അതാ ശ്രദ്ധിച്ചു ലൈനിലുണ്ടല്ലോ, അദ്ദേഹം എടുത്ത് വായിച്ചാട്ടെ.
യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു.
ശ്രദ്ധിച്ചേ, ഒരു പരിപാടിയും ചെയ്യാനില്ല, നമ്മള് ഒരൊറ്റ പരിപാടിയും ചെയ്യാനില്ല. മമ്മി ഫുഡെല്ലാം എടുത്തു ടേബിളിൽ വെച്ചു. കൊച്ചിനോട് പറയാണ്, എടാ വന്ന് കഴിച്ചിട്ട് പോകാടാ, ഞാൻ ക്രിക്കറ്റ് കളിക്കും അമ്മി, ഞാൻ ഫുട്ബോള് കളിക്കും. പിന്നെ അവനെ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ അവനോടി വന്ന് കഴിക്കാൻ തുടങ്ങി. അമ്മ എല്ലാം ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഇതേപോലെയാ നമ്മള്, ഭക്ഷണം ഒരുക്കിയത് മുഴുവൻ മമ്മിയാ, ഇതേപോലെ ഭക്ഷണം ഒരുക്കിയത് മുഴുവൻ ദൈവമാണ് തന്റെ പുത്രനിലൂടെ. നമ്മൾ എന്ത് ചെയ്യണം? ആ സാൽവേഷൻ ഒക്കെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു മുതലാളിക്കോ ഒരു ബാങ്കിനോ ഒരു ഗവൺമെന്റിനോ ചെയ്തു തരാൻ പറ്റാത്ത, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കാൽവരി എന്ന അടക്കളയിൽ നമുക്ക് വേണ്ടി ഒരുക്കി. നമ്മളൊന്നും ചെയ്തില്ല, ഒരുക്കിയിട്ട് ഇതാ പ്ലേറ്റിൽ വെച്ചിരിക്കുക ടേബിളിൽ. മോനെ മോളെ എടുത്തു കഴിച്ചോ, എടുത്തു കഴിച്ചോ, എടുത്തു കഴിച്ചോ. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ ഒന്നും വിലയൊന്നും അറിയാതെ നമ്മൾ അത്, നമ്മൾ ലോകമല്ല, നമ്മൾ അത് എടുത്തു കഴിക്കുവാനൊക്കെ അറിയാം. ഞാനത് കഴിച്ച സമയത്ത് എനിക്ക് ഇതിന്റെ ആഴത്തിന്റെ വില ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്നും ആ ദൈവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ ആഴങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും. അപ്പോ സൗജന്യമായിട്ട് വെച്ചിരിക്കുക, അതിനെടുത്ത് കഴിച്ചാൽ പോലും ഇതിന്റെ വിശപ്പ് മാറും. ആ ടേബിളിൽ വെച്ചിരിക്കുക. എവിടെ നിന്ന് രക്ഷപ്പെടും? പഴയ സൃഷ്ടിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, ആദത്തിലുള്ളവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. എങ്ങോട്ടേക്ക് രക്ഷപ്പെടും? പുതിയ സൃഷ്ടിയിലേക്ക് രക്ഷപ്പെടും, പുതിയ സൃഷ്ടിയിലേക്ക് രക്ഷപ്പെടും. അപ്പൊ ജനത്തിന് ഈ ബോധം ഉണ്ടാകണം. ഇതൊന്നും അറിയാതെ നിന്റെ പ്രശ്നം മാറും മോനെ മോളെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞിട്ട് ആളെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് ദൈവത്തിന്റെ കാഴ്ചപ്പാടല്ല, ആ വ്യക്തി ഇരുട്ടിലിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാട് മാറിയാലാണ് നിന്റെ കണ്ണ് ചുവള്ളതെങ്കിലേ നീ പ്രകാശത്തിലിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നീ ഇരുട്ടിലാണ് ഇരിക്കുന്നേ. ആ വ്യക്തി നേരെ വീണ്ടും എങ്ങോട്ടേക്ക് പോകും? ആ വ്യക്തി വീണ്ടും ലോകത്തിലേക്ക് തന്നെ പോകും, മാമനെ സേവിക്കാൻ തന്നെ പോകും. അതായത് കടലും കരയും കടന്ന് ഒരുത്തനെ മാധ്യസ്ഥാർത്ഥം സ്നാനപ്പെടുന്നി, അതിനുശേഷം അവൻ ഇരട്ടിച്ച് നരകസന്ധതിയായ അമ്മ. അവൻ അറിയുന്നില്ല അവന്റെ പ്രാധാന്യം ഏതാണെന്ന്, അവൻ അറിയുന്നില്ല അവന്റെ പ്രാധാന്യം ഏതാണെന്ന്. അതായത് ജീവിതത്തിലെ പ്രയാസം, നമുക്ക് ജീവിതത്തിൽ എല്ലാം നന്മ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആരാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ശ്രദ്ധിച്ചു മനസ്സിലായി? ജീവിതത്തിൽ എല്ലാ നന്മകളും വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ ആരാന്ന് നമുക്ക് മനസ്സിലാവൂ. നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാ? ശ്രദ്ധിച്ചേ, യോബിന്റെ ജീവിതം, യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു. എന്നാൽ അതിനു മുമ്പ് യോബ് ഇതാ വലിയ ദൈവഭക്തനായി. ഈ സമയത്ത് പിശാച് ദൈവത്തോട് പറയുന്നൊരു സംഭവം ഉണ്ട്, നീ അവനുള്ളതിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്ക, അപ്പ അറിയാം അവൻ ആരാണ്. തൊട്ട് കഴിഞ്ഞപ്പോ അവൻ ആരാണെന്ന് മനസ്സിലായി, അവന്റെ ഭാര്യ ആരാണെന്ന് മനസ്സിലായി, പിടുത്തം കിട്ടിയ. അപ്പൊ തൊടുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും ഭയങ്കര ഭക്തന്മാരാണ്, ഭക്തനും ഭക്തയുമാണ്. തൊട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇതിൽ ദൈവ ഭക്തൻ ആരാണ്, ഭക്ത ആരാണ്, പിടുത്തം കിട്ടിയ. അപ്പോ നമ്മളെ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയിലൂടെ, ഒരു ടെസ്റ്റിലൂടെ നമ്മളെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു അൺകംഫർട്ട് സോണിലൂടെ നമ്മളെ കടത്തി വിടുമ്പോഴാണ് നമ്മൾ ആരാന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആരാന്ന് ഓൾറെഡി ദൈവത്തിന് അറിയാം, പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. അയ്യോ ഞാനെന്ന് പറഞ്ഞാലുണ്ടല്ലോ ബ്രദറെ, അയ്യോ ഞാനങ്ങ് വിളിക്കാൻ ഇരിക്കുമായിരുന്നു, അപ്പോഴാ ബ്രദർ ഇങ്ങ് വിളിച്ച്. ഓ പ്രൈസ് ഗോഡ് ബ്രദറേ. ശ്രദ്ധിച്ചേ, വാക്കുകൾ കേൾക്കുമ്പോ അയ്യോ തേനൂറും, പക്ഷെ ആരാണെന്ന് അറിയണമെങ്കിൽ കുഞ്ഞെ നിന്റെ ജോലിയെ മാമോനെ ഒന്ന് തൊട്ടാൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ പണം വരുന്ന മാർഗങ്ങളിൽ തൊട്ടാൽ, നിന്റെ ശരീരത്തെ ഒന്ന് തൊട്ടാൽ, നിന്റെ ജീവിതത്തിലെ ആ കംഫർട്ട് സോണിന് തൊട്ടാൽ, പ്രിയ കുഞ്ഞെ നീ മനസ്സിലാക്കും നീ ആരാണ് ഞാൻ ആരാണ്. അവിടെയാണ് ദൈവം ഒരു വ്യക്തിയെ ഹോണർ ചെയ്യുന്നത്, ഒരു വ്യക്തിയെ വിശ്വസ്തനായ ദൈവം. എല്ലാം കംഫർട്ടായിട്ടിരിക്കുമ്പോഴല്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പരീക്ഷയുടെ ഏറ്റവും വലിയ പരീക്ഷയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്, ഏറ്റവും വലിയ പരീക്ഷ. അപ്പോ അതിനെ കുറിച്ച് പറയാനുള്ള ഒരു സമയമല്ലല്ലോ, അതിനെ കുറിച്ച് പറയാനുള്ള ടൈം നമ്മുടെ മുമ്പിലില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ വീണ്ടും കർത്താവ് അറിയുന്നല്ലോ അറിയിക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പോ എന്താണ് കർത്താവ് ഇവിടെ ചെയ്തത്? കർത്താവ് ഇവിടെ ഭക്ഷണം ഒരുക്കുകയായിരുന്നു. കാൽവരി ക്രൂശിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ ചെയ്യുകയായിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഡെയിലി ബ്രെഡ് സന്ദേശങ്ങളിൽ, ഈ സന്ദേശങ്ങൾ ഏതെങ്കിലും മീഡിയയിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഡെയിലി ബ്രെഡ് സന്ദേശം എല്ലാ ദിവസവും ഇതാ ഒരു 6 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ് ലെവലിലുള്ള സന്ദേശങ്ങൾ ദിവസവും വാട്സപ്പിലൂടെ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്ന 8 ചാനലുകളായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് പോകുന്നുണ്ട്. അത് നിങ്ങളെ ബിൽഡ് ചെയ്യുവാനായിട്ട് അറിയാം. ഓരോ ദിവസവും ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങൾക്ക് തരുവാനായിട്ട് അറിയാം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിത് തികഞ്ഞവനാക്കുവാനാണ്. ഒരു ഗ്രൂപ്പിന്റെയോ സമുദായത്തിന്റെയോ സംഘടനയുടെയോ കമ്മ്യൂണിറ്റിയുടെയോ ഒരു സന്ദേശമല്ല അത്. തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട് നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളുടെ സൃഷ്ടാവായ പിതാവിനോട് കൂട്ടിച്ചേർക്കുവാനുള്ള സന്ദേശമാണ്. അപ്പോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ രേഖപ്പെടുത്തുന്നുവെങ്കിൽ സഹോദരങ്ങൾ അത് കളക്ട് ചെയ്ത് നിങ്ങൾക്കും കൂടെ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിങ്ങളെ കൂടി ചേർത്ത് അവരെ നിങ്ങൾക്ക് സന്ദേശം അയക്കുന്നതായിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയാനായിട്ടിടയാണ്? കാരണം ഒരു മനുഷ്യന്റെ ജീവിതം അവന് പഠിക്കണമെങ്കിൽ കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നത് ഒരു മനുഷ്യന്റെ ജീവിതം വൃക്ഷം പോലെയാണ്. വൃക്ഷത്തെ നാം നന്നായിട്ട് പഠിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതവും വൃക്ഷവുമായിട്ട് തിരുവചനം ധാരാളമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം, താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. യേശു അത് നമുക്ക് കാണിച്ചു തന്നിട്ട് യേശു ക്രിസ്തു തന്നെ തന്റെ ജീവിതം ഒരു വൃക്ഷതുല്യമായിട്ട് നമ്മളെ കാണിച്ചു. മാർക്കസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശബ്ദം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഇവിടെ ബെത്സയിദയില് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുരുടനെ യേശുവിന്റെ അടുക്കൽ സൗഖ്യമാക്കാൻ കൊണ്ടിരുന്ന രംഗമാണ്.
അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, നടക്കുന്നത് മരങ്ങൾ പോലെ എത്രയേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെ
ആ വാക്യം കട്ടായി പോയതുകൊണ്ട് ഞാൻ വീണ്ടും വായിക്കാം. എന്റെ 8:24 അതായത് ആ കുരുടന്റെ മേൽ തുപ്പി കൈവച്ചപ്പോ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് യേശു ഉടനെ അദ്ദേഹം നോക്കിയത് നേരെ മേൽപോട്ട്. നേരെ നോക്കിയാൽ മതിയായിരുന്നു, താഴേക്ക്. നമ്മള് നേരെ എന്ന് പറയുന്നത് താഴേക്ക് നോക്കുകയാണ്. പക്ഷേ യേശു ഒന്ന് തുപ്പി, യേശു ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോ പുള്ളി നേരെ മുകളിലേക്ക്, എന്നിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു. മുകളിലുണ്ടോ മനുഷ്യർ? ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രയേ കാണുന്നു എന്ന് പറഞ്ഞു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ. ഞാൻ മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് വാഴ നോക്കിയാൽ മനുഷ്യനെ കാണത്തുള്ളൂ, മുകളിലേക്ക് നോക്കിയാൽ ദൈവിക കാര്യങ്ങളെ കാണാം. നിങ്ങൾ ഇനി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. മുകളിലേക്ക് നോക്കിയപ്പോ ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ നടക്കണമെന്നുള്ളതാണ് ആദ്യം കണ്ടു. അപ്പൊ യേശു കുഞ്ഞെ എന്നെ നിങ്ങളെ തുപ്പിയാൽ അതൊരു അനുഗ്രഹം. യേശുവെ എന്നെ ഒന്ന് തുപ്പണേ, എന്നെ ഒന്ന് തുപ്പി തുടരണേ, ഒന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കാഴ്ചപ്പാട് മാറും. എന്തുവാണ് തുപ്പൽ എന്ന് പറയുന്നത്? ഹ്യൂമിലിയേറ്റിംഗ് ഇൻസിഡന്റുകളിലൂടെ നമ്മൾ കടന്നുപോയതായിട്ട് വരും. ഹ്യൂമിലിയേറ്റിംഗ്, അതായത് നമ്മളെ താഴ്ത്തി കെട്ടുന്ന, നമ്മളെ താഴ്ച അനുഭവിക്കുന്ന ഇൻസിഡന്റുകളിലൂടെ നമ്മൾ കടന്നു പോകണം. അയ്യോ, അതൊന്നും എനിക്ക് പറ്റത്തില്ല ബ്രദറെ. നമ്മൾ രാജാക്കന്മാരുടെ മക്കളല്ലേ? രാജാക്കന്മാരായി ബ്രദറെ. അവൻ വിനീതനായി കഴുതയുടെ പുറത്ത്, വാഹന മൃഗത്തിന്റെ പുറത്ത്. മറ്റുള്ളവർ തന്റെ മുഖത്ത് തുപ്പിയപ്പോ താനൊരു ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ചെറുപ്പക്കാരനായ യുവാവിനെ വസ്ത്രങ്ങൾ ഉലിഞ്ഞ് അടിവസ്ത്രത്തിൽ മാത്രം നിർത്തിയപ്പോ താൻ താഴ്ത്തപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പ്രിയ സഹോദരികളെ, നമ്മൾ കണ്ട കാഴ്ചയല്ല തിരുവചനം നമുക്ക് തരുന്നത്. കാരണം നമ്മളെ രാജാക്കന്മാരായി വിളിച്ചിരിക്കുകയാണ്, ഇപ്പോൾ അതിന്റെ കോഴ്സ് നടക്കുകയാണ്. നമ്മൾ തെറ്റിപ്പോകരുത്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ നന്മയേ ഉള്ളൂ. ആ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ തിന്മകൾ ഇന്ന് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും കടന്നു വരുന്നത്. അതെന്തിനാണ്? ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആരെന്ന് നമ്മൾക്ക് തിരിച്ചറിയുകയുള്ളൂ. ഓരോ ദിവസവും അന്നന്നത്തെ വിഷയങ്ങളുണ്ട്, അന്നന്നത്തെ കഷ്ടങ്ങളുണ്ട്. ആര് പറയുന്നു? ബൈബിളിലൂടെ യേശു ക്രിസ്തു നമുക്ക് വിളിച്ചു കാണും. ദൈവദാസനെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 വായിച്ചേ. 33 വായിച്ചിട്ട് 33 അവസാനിപ്പിക്കരുത്, 34 കൂടി ഒന്ന് വായിച്ചേക്കണേ. നമ്മൾ സാധാരണ 33 വായിച്ച് നിർത്തും, ദൈവരാജ്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിന്റെ 34 വായിക്കത്തില്ല, 34 കൂടി ഒന്ന് വായിച്ചേ.
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി.
ശ്രദ്ധിച്ചേ, അവിടെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അപ്പോ ഡെയിലി ഈവിളും കൂടി ഉണ്ട്. ആര് പറഞ്ഞു? കർത്താവ് യേശുക്രിസ്തു പറയാണ്, ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചീത്തയാക്കാൻ വേണ്ടിയല്ല, ചീത്തയായി പോയ നമ്മളെ നന്നാക്കാൻ വേണ്ടി, ചീത്തയായി പോയ നമ്മളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി. അത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓരോരുത്തർക്കും ലെവലുകൾ വേറെയും, അത് ദൈവം എങ്ങനെയാണോ അനുവദിക്കുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതെല്ലാം നമ്മളെ നന്മയിൽ നിന്ന് നന്മയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വരുത്തുക. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു ആ കുരുടന്റെ മേൽ തുപ്പിയപ്പോ അവൻ നേരെ മോളിലേക്ക് നോക്കി. തുപ്പിയപ്പോ അവന്റെ ജീവിതത്തിൽ അതിനൊരു സഹായമായത് മോളിലേക്ക് നോക്കാനും അവന്റെ അകത്തെ കാഴ്ച മാറി. കണ്ണിന്റെ കാഴ്ച അപ്പോഴും മാറ്റം, ഈ ശരീരത്തിന്റെ കണ്ണിലെ കാഴ്ച മാറിയില്ല, അകത്തെ കാഴ്ച മാറി. മനുഷ്യർ നടക്കേണ്ടത് മരങ്ങൾ പോലെ അത്രയും ആദ്യം അവന് മനസ്സിലായി. അപ്പോ ഇവിടെ ഈ ഒരു രീതിയിലെ കർത്താവിന്റെ ശുശ്രൂഷ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. എന്റെ ജീവിതത്തിലും എനിക്ക് ഈ കാഴ്ചപ്പാട് കിട്ടാൻ കാരണം കർത്താവ് എന്നെ ഒന്ന് തുപ്പിയത് കൊണ്ടാണ്. പലപ്പോഴും തുപ്പി, ഇപ്പോഴും തുപ്പുന്നുണ്ട്. പല ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥകളിലൂടെ കടന്നു പോകാനായിട്ട് സ്വർഗത്തിൽ എന്നെ സഹായിച്ചു. ഞാൻ കടന്ന് പിടച്ചു. പക്ഷേ കഷായം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് കൊച്ചു കടന്ന് പിടച്ചാലും മമ്മി കാലെ പിടിക്കും, അപ്പൻ കയ്യെ പിടിക്കും, ഇതാ എന്നിട്ട് വായ ഒഴിച്ചും കൊടുക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ രോഗം മാറും. എന്റെ ജീവിതം അതേപോലെ തന്നെയായിരുന്നു. ഞാൻ കടന്നു പിടച്ചു, പക്ഷേ എന്റെ അപ്പം വിടൂ. ഇപ്പോഴും പിടച്ചോണ്ടിരിക്കുക, പക്ഷെ അപ്പം വിടൂ. അങ്ങനെ വിടക്കുന്നത് കൊണ്ട് മുകളിലോട്ട് നോക്കാം. മുകളിലോട്ട് നോക്കിയാൽ മനുഷ്യൻ നടക്കരുത് വൃക്ഷങ്ങൾ പോലെ ഒന്ന് മനസ്സിലാകും. കാണാനും കേൾക്കാനും ഒക്കെ അവിടെ കുറെ ഉണ്ട്. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്നിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപനം. ഇതാണ് ഫോട്ടോസിന്തസിസ്, സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്. സ്പിരിച്വൽ ഫോട്ടോസിന്തസിസിൽ മരണത്തെ വലിച്ചെടുത്ത് മാറ്റി ജീവനെ റിലീസ് ചെയ്യും. മരണത്തെ വലിച്ചെടുത്ത് ജീവനെ റിലീസ് ചെയ്യും. വൃക്ഷങ്ങളുടെ പണിയാണ് വൃക്ഷങ്ങൾ. നമുക്കറിയാലോ, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ വലിച്ചെടുക്കും, കാർബൺ ഡയോക്സൈഡ് വിടും. അപ്പോ ഇതൊക്കെ തിരിച്ച് ഇതിനെല്ലാം പണി പണിയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ വിശറി പോകാൻ ഇരിക്കുന്ന സംഭവം ഇവിടെയുണ്ട്, ലങ്സ് എന്ന് പറയും. ഇങ്ങനെ ലങ്സ്, അപ്പൊ ഈ ലങ്സിന്റെ പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് വൃക്ഷത്തിന്റെ പരിപാടിയാണ്. വൃക്ഷങ്ങളെ കുറിച്ച് അതുകൊണ്ട് ഇങ്ങനെ കൂടി പറയാറുണ്ട്, ദേ ആർ ദ ലങ്സ് ഓഫ് ദ വേൾഡ്. വൃക്ഷങ്ങളാണ് ഈ ലോകത്തിന്റെ ലങ്സ്. അതായത് വൃക്ഷം എന്തെന്ന് അറിയാമോ, വൃക്ഷം നമ്മൾ പുറത്തേക്ക് തള്ളിവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അത് മരണമാണ്. അത് അധികം ശ്വസിച്ച് മരിച്ചു. മരണം, നമ്മൾ പുറത്തേക്ക് വിടുന്ന മരണം, ആ മരണത്തെ വൃക്ഷം എന്തെന്ന് അറിയാമോ, വൃക്ഷം വലിച്ചു കിടക്കും. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വൃക്ഷം മരണത്തെ, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. അതിന്റെ നീന്തറിയാമോ, അത് പ്രോസസ് ചെയ്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും. ഓക്സിജനാണ് ജീവൻ, നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കും ഇല്ലേ. ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോ ഇതാ അലക്ഷോദ് പോലെയുള്ള ഹോസ്പിറ്റലുകളിലോ, എല്ലാ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. ഇതാ അവിടെ പലപ്പോഴും ചെല്ലുമ്പോ തന്നെ കഴിയുന്ന ഐസിയുയിൽ കയറ്റാനായിട്ട് ശ്രമിക്കും. ഐസിയുയിൽ കയറ്റി കഴിഞ്ഞാൽ ഓക്സിജൻ ഫിറ്റ് ചെയ്യും. ഓക്സിജൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബില്ല് കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഓക്സിജൻ ഇതാ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ ജീവനായി മാറുകയാണ്. വൃക്ഷം എന്ത് ചെയ്യുന്ന, വൃക്ഷം ഇതാ ഓക്സിജനെ, കാർബൺ ഡയോക്സൈഡിനെ, മരണത്തെ വൃക്ഷം റിസീവ് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്സിജനെ വൃക്ഷം റിലീസ് ചെയ്യുകയാണ്. മരണത്തെ വലിച്ചെടുത്ത് ജീവനെ റിലീസ് ചെയ്യുകയാണ് വൃക്ഷം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മരണത്തെ വലിച്ചെടുക്കുന്നു, ജീവനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കണം. ഈ സംഭവത്തിലൂടെ ദൈവം ആ വ്യക്തിക്ക്, നമ്മളെ സംബന്ധിച്ച് മാനവരാശിക്ക്, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഒരു മനുഷ്യൻ നടക്കേണ്ടത് മരങ്ങൾ പോലെ. അതെ, മരത്തെ പോലെ വേണം ഒരു മനുഷ്യൻ നടക്കാൻ. അവന്റെ ജീവിത രീതി അതാണ്. എങ്കിൽ മാത്രമേ അവന് വളർന്ന് ഫലം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതാ തോട്ടക്കാരന്റെ ഉപമയില്, ഇതാ ഞാനിപ്പോ ഇതാ 3 വർഷമായി ഇതിനെ ഫലം അന്വേഷിച്ചു വരുന്നു, ഇതിന് ഫലം കാണുന്നില്ല, വൃക്ഷത്തിലെ ഫലം കാണുന്നില്ല. എന്തിനാണ് ഇവരുടെ നിലം നശിപ്പിക്കുന്നത്? അതിനെ വെട്ടിക്കളാം. ഹല്ലേലൂയ. അപ്പോ വൃക്ഷവുമായിട്ട് മനുഷ്യജീവിതം കമ്പയർ ചെയ്യുകയാണ്, ഫലവുമുള്ള അവസ്ഥയിൽ മനുഷ്യജീവിതം കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മളൊന്ന് ശോധന ചെയ്യുക. കർത്താവ് യേശു കാണിച്ച മാതൃകയിലൂടെ ആണോ നമ്മൾ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. ഇനിയും ഇവിടെ ധാരാളം ചിന്തിക്കാനുണ്ടെങ്കിലും നമുക്ക് സമയത്തിന്റെ കുറവുകൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. ഇതാ ഇതുമായുള്ള ബന്ധത്തില് ക്രിസ്തു കാൽവരയിൽ ഒരുക്കിയ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ച് തിരുവത്താഴ്ചയിലേക്ക് പോവുകയാണ്. അപ്പോ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. വൃക്ഷം കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2, കെമിക്കൽ ലാമോൺ, ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. CO2 ആൻഡ് H2O വെള്ളമാണ്. H2O എന്ന് വെച്ചാൽ വാട്ടർ, CO2 എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ പ്രകാശത്തിന്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ, സിന്തസിസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. കൂട്ടുക പ്രകാശത്തിന്റെ സഹായത്തോടെ. നേരത്തെ നമ്മൾ കേട്ടു, ഇതാ ഇറച്ചിയും ഉരുളക്കിഴങ്ങും തീയുടെ സഹായത്തോടു കൂടെ അത് കുക്ക് ചെയ്തെടുക്കും. ഇതേപോലെ തന്നെ വൃക്ഷത്തിന്റെ വേർ ഭാഗത്തുനിന്ന്, വേരിന്റെ ഭാഗത്തിലൂടെ വെള്ളം, ന്യൂട്രിയൻസ്, അതിന്റെ വളങ്ങൾ, ഇതാ അത് വലിച്ചെടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇലകളിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്ങുണ്ട്. അതിലൂടെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണം വലിച്ചെടുക്കുന്നു. അപ്പോ വേരിലൂടെ വലിച്ചെടുത്ത വെള്ളവും ഇലകളിലൂടെ വലിച്ചെടുത്ത കാർബൺ ഡയോക്സൈഡും ഇത് രണ്ടും കൂടെ സൂര്യന്റെ ചൂടിൽ അതിനെ ഒരുമിപ്പിക്കുന്നു. ഇതിനെ ഒരുമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈക്വൽ, അതായത് H2O CO2 വാട്ടർ. അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഒരുമിപ്പിച്ചിട്ട് സൂര്യപ്രകാശത്തിന് സഹായത്തിൽ ഒരുമിപ്പിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളെ കാണുക. ഒന്ന് ഷുഗർ, രണ്ട് ഓക്സിജൻ. ഇതാ ഇവിടെ ഒരുക്കുന്ന ഈ വൃക്ഷം ആ വെള്ളത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഷുഗറായി, അപ്പോ തന്നെ ഓക്സിജനായി റിലീസ് ചെയ്യുകയാണ്. ഷുഗറായി അത് സ്റ്റോർ ചെയ്യുകയാണ്. അതാണ് വൃക്ഷത്തിന്റെ ഭക്ഷണം. അതിലൂടെയാണ് വൃക്ഷം വളരുന്നത്. അപ്പോൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈഫ്, റിലീസ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ വൃക്ഷം എന്താണ് ചെയ്യുന്നത്? ഇതാ ഈ CO2 എന്ന് പറയുന്ന, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം, അത് മരണമാണ്. ഞാൻ എന്നെ റെഡാക്കി കണ്ടോ, മരണം. എന്നാൽ ഓക്സിജൻ എന്ന് പറയുന്ന സംഭവം നമ്മളെ സംബന്ധിച്ച് ജീവനാണ്. ഞാൻ എന്നെ ഗ്രീനാക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വൃക്ഷം മരണത്തെ, കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്ത് ജീവനെ, ഓക്സിജനെ റിലീസ് ചെയ്യുക. ഇതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. സെക്കൻഡ് കൊരിന്ത്യൻസ് 4 അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ച് ഒരേ 4-ാം
പദം. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു.
ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇവിടെ മരണത്തെ ഏറ്റെടുത്തിട്ട് ജീവനെ റിലീസ് ചെയ്യുക. ഒരു യഥാർത്ഥ ദൈവിക പൈതലിൽ നടക്കേണ്ട സംഭവമാണിത്. ഇതാണ് ക്രിസ്തു ജീവിതത്തിൽ മാതൃക കാണിച്ചത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ആ അത് ക്രിസ്തു ചെയ്യുന്നു, ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മളൊന്ന് പഠിച്ചു വരുന്നു. എന്നാൽ പൗലോസ് ലേഖനം 1:24 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തു ചെയ്തുകൊണ്ട് അത് ഞാൻ ചെയ്യണം എന്നല്ല, പകരം ക്രിസ്തു ചെയ്തത് കൊണ്ട് അത് ഞാനും ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പൂരിപ്പിക്കണം, ഞാൻ അതിന് വില കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പൗലോസ് ലേഖനം 1:24 വായിച്ച്,
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായി ഉള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
ദൈവത്തിന് വചനം പറയാം, ക്രിസ്തു ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യണ്ടെന്നല്ല, സഭയ്ക്ക് ജീവൻ കൊടുക്കാൻ, സഭയ്ക്ക് ദൈവവചനം കൊടുക്കാൻ. സഭയ്ക്ക് ജീവൻ കിട്ടുന്നത് എങ്ങനെയാ? ദൈവവചനം കൊടുക്കുമ്പോൾ. മനുഷ്യർക്ക് ജീവൻ കിട്ടുന്നത് ദൈവവചനം കൊടുക്കാൻ. ഞാൻ എന്തിനൂടെ പോകുന്നു? ഞാൻ കഷ്ടതയിലൂടെ പോകുന്നു. ആര് പോയതുപോലെ? എന്റെ നാഥനായ ക്രിസ്തു പോയതുപോലെ ഞാനും ഇതാ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. അതിനു വേണ്ടിയാണ് സഭയ്ക്ക് ജീവൻ കൊടുക്കാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പൂരിപ്പിക്കുകയാണ്. കുറവുള്ള മണ്ഡലങ്ങളെയൊക്കെ ഞാൻ പൂരിപ്പിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്. അവൻ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, കാരണം ഇതേ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷമാണ് വരുന്നത് കേട്ടോ. അത് ദുഃഖം വേദന ഏറ്റവും ഉണ്ടെങ്കിലും ഇത് സന്തോഷം, ഇതിനെ വാഴും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിളിക്കുന്ന വ്യക്തിത്വങ്ങൾ ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രദർ, ഇറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്, ഇറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. ഹല്ലേലൂയ. വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. ഹല്ലേലൂയ. അപ്പോ ഒരു വില കൊടുക്കാതെ ഒന്നും ലഭ്യമല്ല ദൈവരാജ്യത്തിൽ. കർത്താവ് നമുക്ക് സാൽവേഷൻ, കർത്താവ് വില കൊടുത്ത് സൗജന്യമായിട്ട് നൽകി. എന്നാൽ ദൈവരാജ്യത്തിൽ ഇനി നമ്മൾ വളർന്ന് കയറണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വില കൊടുക്കണം. അങ്ങനെ നമ്മൾ വളർന്നു കയറിയാൽ, നമ്മൾ വില കൊടുത്ത് വളർന്നു കയറിയാൽ മറ്റുള്ളവരെ വളർത്തുവാൻ അത് സഹായകരമായിത്തീരും. അപ്പൊ നമ്മൾ വളരണമെങ്കിൽ നമ്മളിൽ ഒരു മരണം നടക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവൻ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജീവനായിട്ട് മാറുകയാണ്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്ന, ദൈവദാസന്റെ മരണമാണ്, അല്ലെങ്കിൽ ദൈവപൈതലിന്റെ മരണമാണ് ആ വ്യക്തിയിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. ആ വ്യക്തി ആത്മീക സമ്പന്നനായി, സമ്പന്നയായി മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിക്കൊള്ളുക. മരണത്തിലൂടെ ഒരു വില കൊടുക്കേണ്ടത് ആവശ്യമായിട്ട്, നമ്മുടെ സ്വയത്തിന്റെ മരണത്തിലൂടെ, നമ്മുടെ ചുറ്റുമുള്ള പലതിന്റെയും മരണത്തിൽ. നമ്മളുടെ ടെസ്റ്റ് പീരീഡ് ആണ് ഇത്, പ്രവാസകാലമാണ് ഇത്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മള് ജീവിക്കുവാനായിട്ടടിയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശുക്രിസ്തു ചെയ്തത് ഈ ലോകത്തിന്റെ മരണത്തെ താൻ ഇങ്ങ വലിച്ചെടുത്തു. വൃക്ഷം എന്താ ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു. യേശു ചെയ്തത് ഈ ലോകത്തിന്റെ മരണത്തെ ഇങ്ങ വലിച്ചെടുക്കുക. പസ്കോർദേൻ 15:22 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആദത്തിൽ സകലരും മരിക്കും. അങ്ങനെയല്ലേ?
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും.
വളരെ ക്ലിയർ ആയിട്ട് സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ് അവിടെ കൊടുത്തിരിക്കുക. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ മരണവും ജീവനും, ഈ മരണവും ജീവനുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരനോട് എന്താ കാണിക്കുന്നേ? സ്നാപയോഹനാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്താ ഈ പാപം എന്ന് പറഞ്ഞാൽ? മരണം. പാപത്തിന്റെ ശമ്പളമാ മരണം. പാപത്തിന്റെ ശമ്പളമാ മരണം. ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ മരണത്തെ മരണം എന്തു വേണം? പാപത്തെ ചുമന്ന് മാറ്റിയാ മതി മരണത്തെ മാറ്റാം. ഒരു വൃക്ഷത്തിന്റെ ജീവിതം ആ മരണത്തെ എടുത്ത് കളയാണ്. കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ആ മരണം തന്നിൽ സംഭവിപ്പിച്ചിട്ട് ഇതാ എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ്. ഇതാ പാപത്തെ തന്നിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ മരണത്തെ ഒഴിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തിന്റെ കുഞ്ഞാണ് യോഹന്നാന്റെ സുവിശേഷം. ലോർഡ് ഐ ലവ് യു. ഒന്നാം അധ്യായം 29 വാക്യം ശബ്ദം നിർത്തി വായിച്ചു.
എന്നാൽ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന, വെറും ചുമക്കുക മാത്രമല്ല, ഇംഗ്ലീഷിൽ വായിക്കുമ്പോ അവൻ എഴുതിയിരിക്കുകയാണ് എടുത്തു മാറ്റുന്ന, എടുത്തു മാറ്റുന്ന ലോകത്തിന്റെ പാപത്തെ, അവൻ മരണത്തെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. താങ്ക് യു ഡാഡി, താങ്ക് യു. എടുത്തു മാറ്റുന്ന ലോകത്തിന്റെ വിഷയം ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നെങ്കിൽ അതിനെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ സംഭവമാണ്, ഈ പ്രോസസ്സാണ് കാൽവരി നടന്നത്. സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്. മരണത്തെ എടുത്തു മാറ്റി, പഴയ സൃഷ്ടിയിൽ ആദത്തിലുള്ള മരണത്തെ താൻ തന്റെ ജീവിതത്തിൽ എടുത്തു കാൽവരി ക്രൂസിൽ യാഗം. തുടർന്ന് ജീവനെ റിലീസ് ചെയ്തു. ആ യാഗത്തിൽ ഇരുഭാഗത്തെയും യഹൂദന്മാരെയും യവനന്മാരെയും തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചു. പുതിയ സൃഷ്ടി ജീവനെ റിലീസ് ചെയ്തു, ജീവനെ റിലീസ് ചെയ്തു. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാവുന്നോ? അപ്പോ ഇനിയും നമുക്ക് പഴയതിലേക്ക് പോകണോ? ഇനി പുതിയതിലേക്ക് വരണോ? ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്ക്, ഒരു ചിന്ത അവനവനെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഞാനിപ്പൊ എവിടെയാണ്? പഴയതിലാണോ, മരണത്തിലാണോ, അതോ ഇപ്പോ ജീവനിലാണോ, പുതിയ സൃഷ്ടിയിലാണോ? എന്റെ ഹൃദയം എവിടെയാണ് ഇപ്പോൾ? എന്റെ മനസ്സിപ്പോ എവിടെയാണ്? അവനവനെ തന്നെ ശോധന ചെയ്യും, അവനവനെ തന്നെ ശോധന ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഓ ലോർഡ് ഐ ലവ് യു. ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാം, ഇത് ദൈവികമായ ദൈവിക മണ്ഡലത്തിൽ ഇത് എന്താണ്? ഇതിനെല്ലാം ഞാൻ റെഡാക്കിയേക്കാം. Father, I thank you. ജീവനെ എല്ലാം ഞാൻ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ആത്മീക ജീവിതത്തിൽ എന്താണ്? ഇതാ ഒരു വൃക്ഷം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് വെള്ളവും കാർബൺ ഡയോക്സൈഡ്. വെള്ളം വലിച്ചെടുക്കുന്ന പേര് കാർബൺ ഡയോക്സൈഡ് ഇല. ഇത് രണ്ടും കൂടെ സൂര്യപ്രകാശത്തിൽ ചൂടിൽ ചൂടിൽ നിൽക്കാൻ, ഈ സൂര്യപ്രകാശം കയറി നിൽക്കാൻ വൃക്ഷങ്ങൾക്ക് വലിയ താല്പര്യം. അതുകൊണ്ടാണ് വൃക്ഷങ്ങൾ സൂര്യപ്രകാശം അന്വേഷിച്ച് പോകുന്നത്. അതിൽ അതിൽ നിലകൊണ്ടിട്ട് ഇതാ തനിക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ മനുഷ്യന് അനുഗ്രഹമായ ഓക്സിജൻ ജീവൻ റിലീസ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? വെള്ളത്തിന് പകരം വിൽ ഓഫ് ഗോഡ്, ദൈവവചനം. ആ ദൈവവചനത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? ദൈവ ഇഷ്ടം കിട്ടും. ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവ ഇഷ്ടം കിട്ടും. ഹല്ലേലൂയ, ദൈവ ഇഷ്ടം കിട്ടും. അപ്പോൾ തന്നെ ആ ദൈവ ഇഷ്ടത്തോടുകൂടെ നമ്മളുടെ ഉള്ളില് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടം, ഈ സ്വന്തം ഇഷ്ടം നമ്മളെ സംബന്ധിച്ച്, സ്വന്തം ഇഷ്ടം ജഡത്താ ശക്തി പിടിച്ച്, ലോകസ്നേഹത്താ ശക്തി പിടിച്ച സ്വന്തം ഇഷ്ടമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് ലോകസ്നേഹത്താലോ ജഡിക ചിന്തകളാലോ ശക്തി പിടിച്ചതല്ല, പക്ഷെ സെൽഫ് ഉണ്ട്. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണം. തന്റെ സ്വന്തം ഇഷ്ടമാണ് പറഞ്ഞത്. ആ സ്വന്തം ഇഷ്ടം തമ്മിൽ മരിക്കണം. പക്ഷേ ഇവിടെ കർത്താവ് അതിനോട് കൂട്ടിച്ചേർത്തത്, എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാണ് സിന്തസിസ്, കൂട്ടിച്ചേർക്കുക. ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ഇഷ്ടത്തോട് കൂട്ടിച്ചേർത്തപ്പോ തന്റെ ഇഷ്ടത്തെ അവിടെ മരിപ്പിക്കുക, തന്റെ ഇഷ്ടത്തെ അവിടെ മരിപ്പിക്കുക. അപ്പൊ വെള്ളത്തിന് പകരം, അത് നമ്മൾ നമ്മൾ കേട്ടിട്ടില്ലേ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ആ വെള്ളം എന്ന് പറയുന്നത് വചനമാണ്, ദൈവ ഇഷ്ടമാണ്. അപ്പൊ ജീവിതത്തിലെ ഓരോ അവസരങ്ങളിലും ദൈവ ഇഷ്ടവും നമ്മളുടെ ഇഷ്ടത്തോട് കൂടിച്ചേരുമ്പോ നമ്മളെ ഇഷ്ടം അവിടെ മരിക്കണം, മരിക്കണം. അതായത് നമ്മുടെ സോളിലുള്ള മരണം ഓൾറെഡി അവിടെ കിടക്കുകയാണ്, സ്വന്തം ഇഷ്ടത്തിൽ സോള് മരണത്തിൽ കിടക്കുകയാണ്. അതിനെ ഈ ദൈവ ഇഷ്ടം കീഴടക്കുവാനായിട്ടേ. അപ്പോൾ വെള്ളത്തിന് പകരം ഇതാ ഇവിടെ ദൈവ ഇഷ്ടം, കാർബൺ ഡയോക്സൈഡിന് പകരം നമ്മുടെ സ്വയത്തിന്റെ മരണം. അതിലൂടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പിരിച്വൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. വൃക്ഷം ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ സ്പിരിച്വൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതുകൊണ്ടാണ് കൊളോസി ലേഖനം 1:24 നമ്മളിപ്പോ വായിച്ചല്ലോ, പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായിട്ടുള്ളത് സഭയാകുന്ന അവന്റെ ശരീരത്തിന് വേണ്ടി, സ്പിരിച്വൽ ഫുഡ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഫുഡ് കിട്ടുന്നത്. അതേ പ്രോസസ്സിലൂടെ ഓരോ വ്യക്തിയും പോയാൽ നിങ്ങൾക്കും മറ്റുള്ളവർക്ക് സ്പിരിച്വൽ ഫുഡ് കൊടുക്കാൻ ധാരാളം ഉണ്ടാകും. സഭയാകുന്നവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്പിരിച്വൽ ഫുഡ് ഉണ്ടാവുകയാണ്. ആ സ്പിരിച്വൽ ഫുഡ് എന്ത് ചെയ്യും? ലൈഫ് റിലീസ് ചെയ്യും, ജീവൻ റിലീസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പിരിച്വൽ ഫുഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ഉപയോഗിച്ചാൽ അതിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കും. ഇതുകൊണ്ടാണ് നാം കേൾക്കുവാനായിട്ട് ഇടയായത്, ഞങ്ങളിൽ മരണവും, ഇതാ ഞങ്ങളുടെ സ്വയത്തിന്റെ മരണം അകത്ത് നടന്നു, പക്ഷെ അതിലൂടെ ഞങ്ങൾക്ക് ദൈവം തന്ന വചനം, ആ വെളിപ്പാടുകൾ, ആ ആത്മീയ പാറകൾ നിങ്ങൾക്ക് ജീവനായി മാറും, നിങ്ങളിൽ ജീവൻ. ഹല്ലേലൂയ, പ്രിയ സഹോദരങ്ങളെ, ഇതാണ് കാൽവരി ക്രൂശിൽ നടക്കുവാനായിട്ടിടയായത്, ഇതാണ് കാൽവരി ക്രൂശിൽ നടക്കുവാനായിട്ടിടയായത്. നിങ്ങൾക്ക് കാണാം, ഇതാ ഒരു വൃക്ഷത്തെ ഞങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ അല്ല എങ്കിലും ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാ വേരെ വേരിലൂടെ ജലം വലിച്ചെടുക്കുക, ജലം വലിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ അന്തരീക്ഷത്തിലൂടെ, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഇത് ഇലകൾ വഴി അകത്തേക്ക് കടന്നു വരികയാണ്. ഓ ലോർഡ് ഐ ലവ് യു. ഫാദർ ഐ താങ്ക് യു. ഇത് ട്രാൻസ്പിറേഷന്റെ ഒരു ചിത്രമാണ്. ഓ ലോർഡ് ഐ ലവ് യു. കാർബൺ ഡൈ ഓക്സൈഡ് ദാ ഇലകളിലൂടെ, അതിലുള്ള ചെറിയ ഓപ്പണിങ്ങുകളിലൂടെ, വലിച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ അകത്തടിയിൽ നിന്ന് വരുന്ന വേരിലൂടെ കടന്നു വരുന്ന വെള്ളവും അന്തരീക്ഷത്തിലൂടെ വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവ ഇഷ്ടവും, അതോടൊപ്പം തന്നെ ഇതാ നമ്മളിൽ മനുഷ്യരിൽ വ്യാപരിക്കുന്ന മരണവും, ഇതും കൂടി ഇതാ സൂര്യപ്രകാശത്തിൽ കൂടിച്ചേർന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനത്തിൽ ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന സൂര്യപ്രകാശം ഏതാണെന്നറിയാമോ? കാൽവറി ക്രൂശ്. സഹനത്തിന്റെ മണ്ഡലമാണ് ആ സൂര്യപ്രകാശം, സഹനത്തിലൂടെ കടന്നു പോകണം. ഇതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 4:1 ഒന്ന് രണ്ടോ വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ട സഹിച്ചതുപോലെ സഹന മനോഭാവം നിങ്ങൾ ആയുധമായി ധരിക്കണം, ആയുധമായി ധരിക്കണം. ഞാനല്ല സഹോദരങ്ങളെ, ബൈബിളാ പറയുന്നേ. ആ സൂര്യപ്രകാശത്തിൽ ആ സഹനത്തിലൂടെ കടന്നു പോകാൻ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഓരോ വിഷയങ്ങളും ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മളതിലൂടെ സഹിക്കുമ്പോ നമ്മുടെ സ്വയം അവിടെ തകരുകയാണ്. പക്ഷെ അപ്പോൾ നമ്മൾ ഓർക്കണം, എന്നെ തേജസ്സിലേക്ക് കർത്താവ് കൊണ്ടുപോവുക, എന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകുവാൻ, തേജസ് ഉണ്ടാകുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുക, ഞാനൊരു ആത്മീക സമ്പന്നനായി മാറുകയാണ്. ഈ ഭൂമിയിലെ എനിക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം ഒന്നും എന്റേതല്ല, ഇതെല്ലാം അന്യമായതാണ്. അന്യമായതിൽ ഞാൻ വിശ്വസ്തനായെങ്കിൽ മാത്രമേ എനിക്ക് സ്വന്തമായത് ദൈവം തരൂ. ഈ ഒരു ബോധം നമുക്കുണ്ടാകും, ഈ ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് ചെയ്തത് ആ ലോകത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്തു, മരണത്തെ ഏറ്റെടുത്തു, എന്നിട്ട് ഇതാ ജീവനെ റിലീസ് ചെയ്തു. താൻ പറഞ്ഞു, ഞാൻ വന്ന് എന്തിനാണെന്നറിയാമോ? നമുക്ക് ജീവൻ തരാൻ, അത് സമൃദ്ധിയായി തരും. എങ്ങനെയാണ് ജീവൻ തരുന്നത്? ലോകത്തിന്റെ മരണത്തെ ഞാൻ ഏറ്റെടുക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ ആ വൃക്ഷം വലിച്ചെടുക്കുന്നത് പോലെ ലോകത്തിന്റെ മരണത്തെ ഞാൻ ഏറ്റെടുക്കും. എന്നിട്ട് വൃക്ഷം ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് പോലെ, ജീവൻ റിലീസ് ചെയ്യുന്നത് പോലെ, ഇതാ ഞാൻ ജീവനെ നിങ്ങൾക്ക് തരും, ഞാൻ ജീവനെ നിങ്ങൾക്ക് തരും. അതാണ് നമ്മൾ സൗജന്യമായ Romans 10:9 ഏറ്റെടുക്കുന്നത്. വലിയ വില മുടക്കിയതാണ്, വലിയ വില മുടക്കിയതാണ്, സൗജന്യമായി നമുക്ക് നൽകിയത്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴി? പ്രിയ സഹോദരങ്ങളെ, ആ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്, ആ സ്പിരിച്വൽ ഫോട്ടോസിന്തസിന്റെ ഓർമ്മയാണ് തിരുവത്താൽ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതം. കർത്താവ് പറഞ്ഞു, നിങ്ങളിത് ഓർക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒരുക്കിയ ഭക്ഷണം, നിങ്ങളുടെ മരണം നീക്കുവാൻ. അല്ലാതെ ഞാനൊരു ജാതി ഉണ്ടാക്കാനോ മതം ഉണ്ടാക്കാനോ സംഘടന ഉണ്ടാക്കാനോ അല്ല വന്നത്. നിങ്ങൾ വളരെ തെറ്റിപ്പോയി. നിങ്ങൾക്ക് വേണ്ടതൊരു ജാതിയല്ല, നിങ്ങൾക്ക് വേണ്ടതൊരു മരണമല്ല, നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മരണത്തെ എടുത്തു മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതം മരണത്തെ എടുത്തു മാറ്റുക, അത് മതവും ജാതിയും അല്ല നമുക്ക് വേണ്ടത്, മരണത്തെ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ജീവനെ തരണം. പഴയ സൃഷ്ടിയിൽ ആദമിൽ മരണം, പുതിയ സൃഷ്ടിയിൽ ക്രിസ്തുവിൽ ജീവൻ. മാറിയോ സഹോദരങ്ങളെ? ഇന്നും പഴയതിലാണോ, ഇന്നും പുതിയതിലാണോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും, നാം എവിടെയാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയത് കഴിഞ്ഞുപോയി, ദൈവം എല്ലാത്തിനെ പുതിയതാക്കിയിരിക്കുന്നു. അതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. ദൈവം ഇതൊക്കെ ചെയ്തത്, പക്ഷെ നമുക്കിത് മനസ്സിലായോ? നമ്മുടെ കാഴ്ചപ്പാട് മാറി? അതോ നമ്മൾ ഈ ക്രിസ്തുവിനെ ഉപയോഗിച്ച് പഴയതിൽ ഉണ്ടാക്കാൻ പോവുകയാണ്, മരണത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്? ഏതാണ് നമ്മൾ? ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ വലിയ ദൃഷ്ടാന്തമാണ് കാൽവരിയിലെ ആ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസ്. കർത്താവ് കാണിച്ചു തന്ന മാത്രം. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് തിരുവത്താല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആ മരണത്തിന്റെ ഓർമ്മ എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വകീയ പിതാവ്. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി അമ്മ. മനുഷ്യരായ ഞങ്ങൾ ഭോഷന്മാരായി പോയി, എന്നാൽ സർവജ്ഞാനിയായ അങ്ങ് ഇതൊന്നും അറിയാതിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയ, അങ്ങയുടെ ഓമന പുത്രനായ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ ഒരുക്കിയ ആ ഭക്ഷണത്തിനായി, ആ സ്പിരിച്വൽ ഫുഡിനായി, സാൽവേഷനായി, പുതിയ സൃഷ്ടിക്കായി ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ ജീവിതം ഒരു വൃക്ഷത്തെ പോലെ, ക്രിസ്തു കാണിച്ച മാതൃക പോലെ ആയിത്തീരണമെന്ന് അങ്ങ് ഞങ്ങളെ പ്രബോധിപ്പിച്ചു. നന്ദി അപ്പ. അങ്ങയുടെ മരണത്തെ ഓർക്കുവാൻ, ആ സ്പിരിച്വൽ ഫോട്ടോസിന്തസിസിനെ ഓർക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി പറയും. അങ്ങയുടെ ജീവിതത്തിൽ, ഹോളി ഗോഡ്, ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ അങ്ങനത്തെ അവസരത്തിനായി. ഞങ്ങൾ അങ്ങയുടെ പാതകൾ പിന്തുടരുന്നവരാണോ? പൗലോസ് അങ്ങയുടെ പാതയെ പിന്തുടർന്നു. അദ്ദേഹം സഹന മനോഭാവം എന്ന ആയുധമെടുത്തു, പക്ഷെ ഞങ്ങൾ കേട്ട സുവിശേഷം സഹന മനോഭാവം എന്ന ആയുധം എടുപ്പിക്കുന്നതായിരുന്നില്ല. എന്നാൽ ആ ഹാപ്പി ക്ലാപ്പി ഡോക്ടറിന് വിട്ടിട്ട് മാതൃകയായി യേശുവിന്റെ പിന്നാലെ വരുവാൻ, യേശുവിന്റെ മാതൃകകൾ ഏറ്റെടുത്ത പൗലോസിനെയും ആ ഭാഗങ്ങളിൽ അനുഗമിപ്പാൻ അങ്ങനെ ഞങ്ങളിൽ മരണവും ഞങ്ങളുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവർ ജീവനും കടന്നു വരുവാൻ. ഞങ്ങളെ ഇടയാക്കണം, ഞങ്ങളെങ്കിൽ ആശ്രയം, ഞങ്ങളെങ്കിൽ സഹം. പ്രിയ പിതാവേ, ഈ ജനതയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ, ഓരോ നിമിഷവും ഈ മക്കളെ അങ്ങ് ആത്മീക സമ്പന്നന്മാരാക്കിയാണ്. പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ സകല മേഖലകളിൽ ഞെരുങ്ങുന്നവരെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നവരാണ്. പ്രിയ നല്ല പിതാവ്, അനേകരെ സമ്പന്നരാക്കുവാൻ അങ്ങയുടെ ആത്മീക സമ്പന്നതയാൽ ഞങ്ങളെ സമ്പന്നരാക്കി, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ജനത്തെല്ലാം അനുഗ്രഹിക്കുന്നു, അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് മഞ്ഞും മഴയും അയച്ചു കൂട്ടായിരിക്കുന്നതിനായി നന്ദി. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. താങ്ക് യു ഡാഡി, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾ തിരുവത്തായ ശ്രോഷിലേക്ക് അടക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആരെങ്കിലും ഞങ്ങളുടെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട് എങ്കിൽ, താഴെ ലിങ്ക് നിങ്ങളുടെ താല്പര്യം അറിയിക്കുന്നുവെങ്കിൽ, നിങ്ങളേക്കും കൂടെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വരികയും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ സൂം മീറ്റിംഗിലെയും ലിങ്ക് കടന്നു വരും. ദൈവം അനുവദിക്കുന്നത് പോലെ നിങ്ങൾക്ക് അതിൽ കടന്നു വരാവുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.